الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله سهودري سهودر الماري السلام عليكم ورحمة الله. آيات درس قرآن ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തു ആലെ ഇമ്രാനിന്റെ സമാപന സൂക്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന ഫി ഖൽഖി സമാവാത്തി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ കാണാതെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ശ്രേഷ്ഠമായ സൂക്തങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനകളും ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഉത്തരങ്ങളുമാണ് ഈ സൂക്തം മുഖ്യമായി ഉൾക്കൊള്ളുന്നത്. മാത്രമല്ല, സൂറത്തുൽ ബഖറയിലെ പോലെ തന്നെ സമാപന സൂക്തങ്ങൾ പ്രാർത്ഥനകളാണ് എന്നത് ഈ സൂറയുടെയും ഒരു സവിശേഷതയാണ്. സൂറത്തു ആലെ ഇമ്രാനിന്റെ മൊത്തം രത്നച്ചുരുക്കം ഈ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സവിശേഷമായി ഈ സൂക്തങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് 195 മുതലുള്ള ആയത്തുകളാണ്. بسم الله الرحمن الرحيم فاستجاب لهم ربهم أني لا أضيع عمل عامل أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله വല്ലാഹു ഇൻദഹു ഹുസ്നു സവാബ് ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ് മതാഉ ഖലീലു തുമ്മ മഅവാഹും ജഹന്നം. കഴിഞ്ഞ സൂക്തങ്ങളിൽ ഉലുൽ അൽബാബിന്റെ ബുദ്ധിമാന്മാരായ ആളുകളുടെ പ്രാർത്ഥനകളാണ് നാം പഠിച്ചത്. ആ പ്രാർത്ഥനകൾ വളരെ സവിശേഷമാണ്. ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾ മുൻനിർത്തിയല്ല അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ആത്മവിശുദ്ധി കൈവരിക്കാനുള്ള മാർഗം തേടി പരമമായ വിജയമാകുന്ന പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒക്കെയാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. 7 പ്രാർത്ഥനകളാണ് വന്നിട്ടുള്ളത് അല്ലെ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ ഒരു പ്രാർത്ഥനയാണ്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈത. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة. ഇങ്ങനെ ഏഴ് പ്രാർത്ഥനകൾ ഈ സൂക്തങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു. എല്ലാം പരലോക പ്രധാനമാണ്, ആത്യന്തിക ജീവിത വിജയമാണ് മുമ്പിൽ കാണുന്നത്. ഇവ ആരംഭിക്കുന്നത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് ദൈവദൂതന്മാരുടെ സന്ദേശം സ്വീകരിച്ച് അങ്ങനെ അള്ളാഹുവോടുള്ള പ്രതിജ്ഞ പാലിക്കുവാൻ സ്വയം സന്നദ്ധരായി അങ്ങനെ മുന്നോട്ട് പോകുന്ന സൽബുദ്ധികളായ അഥവാ തങ്ങളുടെ ബുദ്ധി യഥാർത്ഥ വഴിയിൽ വിനിയോഗിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾക്ക് അള്ളാഹു തആല നൽകുന്ന ഉത്തരമാണ് 195-ാമത്തെ ആയത്. എല്ലാവർക്കും വളരെ ആകാംക്ഷ ഉണ്ടാവുമല്ലോ അള്ളാഹുവോട് ചോദിച്ചിട്ട് ആ അള്ളാഹു നൽകുന്ന ഉത്തരങ്ങൾ അറിയാൻ. തീർച്ചയായും നമുക്കെല്ലാം ആകാംക്ഷയാണ്. അള്ളാഹു മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ശ്രദ്ധിച്ചോ. ഫസ്തജാബ ലഹും റബ്ബുഹും, ഫ കൊണ്ടാണ് തുടക്കം, അപ്പൊ തന്നെ എന്നാണ് ശരിക്കും ഫ എന്നതിന്റെ ആശയം. ഫ അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനകൾ ബുദ്ധിജീവികളായ ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സുൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച അപ്പോൾ തന്നെ, ഫ അപ്പോൾ തന്നെ ഇസ്തജാബ ഉത്തരം ചെയ്തിരിക്കുന്നു, ചെയ്യും എന്നല്ല ഭൂതകാല ക്രിയയാണ്, ഇസ്തജാബ ഉത്തരം ചെയ്തു. ലഹും അവർക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു, റബ്ബുഹും അവരുടെ റബ്ബ് ഉത്തരം ചെയ്തിരിക്കുന്നു. റബ്ബനാന്നല്ലേ തേടിയത്, ഉത്തരം ചെയ്തു. എന്താ ഉത്തരം? അന്നി, നിശ്ചയം ഞാൻ, എന്തെന്നാൽ ലാ ഉലിയു, ലാ ഒരിക്കലും ഇല്ല, ഉലിയു അള്ളാഹ പാഴാക്കി, യുലിയു പാഴാക്കും, ഉലിയു ഞാൻ പാഴാക്കും, ലാ ഉലിയു ഞാൻ പാഴാക്കി കളയും, പാഴാക്കി കളയുകയില്ല. ലാ ഉലിയു അമല ആമിലിൻ, അമൽ ഒരു കർമ്മവും, ആമിലിൻ കർമ്മം ചെയ്യുന്നവന്റെ ഒരു കർമ്മവും, മിങ്കും നിങ്ങളിൽ പെട്ട, മിൻ ദക്കരിൻ ആണാവട്ടെ, ഔ അല്ലെങ്കിൽ ഉൻസ പെണ്ണാവട്ടെ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ള നിങ്ങളിൽപ്പെട്ട ഏതൊരാൾ ചെയ്യുന്ന കർമ്മവും ഞാൻ പാഴാക്കി കളയുകയില്ല. ബഅദുക്കും മിൻ ബഅദ്, ബഅദ് ചിലർക്കും നിങ്ങളിൽ ചിലർ, മിൻ ബഅദ് മറ്റു ചിലരിൽ നിന്ന് ഉള്ളവരാണല്ലോ, അഥവാ നിങ്ങൾ ഒരേ വർഗമാണല്ലോ. അള്ളാഹു പറയാണ് ഇതാണ് അള്ളാഹു നൽകുന്ന ഉത്തരം. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ യോഗ്യത നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അമലുകളാണ് അതിന് പ്രയോജനപ്പെടുക എന്നതാണ് അടുത്ത് പറയുന്നത്. ഫ അപ്പോ അല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ, ദേശത്യാഗം ചെയ്തവർ, വ ഉഹ്രിജു പുറത്താക്കപ്പെടുകയും ചെയ്തവർ, മിൻ ദിയാരിഹിം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വ ഊദു ഫി സബീലി ആദാ യുദി ഉപദ്രവിച്ചു എന്നാണ്. ഊസു ഉപദ്രവിക്കപ്പെട്ടു, ദ്രോഹിക്കപ്പെട്ടു, ഫി സബീലി എന്റെ മാർഗത്തിൽ ദ്രോഹിക്കപ്പെടുകയും ചെയ്തവർ, മൂന്ന് വിഭാഗ ആളുകളായി. വ കാത്തലു യുദ്ധം ചെയ്തവർ, വ കുത്തിലു അങ്ങനെ യുദ്ധത്തിൽ രക്തസാക്ഷ്യം വരിച്ചവർ, വധിക്കപ്പെട്ടവർ, അഞ്ചു വിഭാഗം. എന്നിട്ട് പറയാണ് ല തീർച്ചയായും ഉകഫിറന്ന ഞാൻ മായ്ച്ചു കളയും, കഫറ യുകഫിറു അൻഹും അവരിൽ തൊട്ട്, സയ്യിആത്തിഹിം അവരുടെ ദോഷങ്ങൾ ഞാൻ മായ്ച്ചു കളയും. ദംബും സയ്യിഅത്തും ഉണ്ടല്ലോ, നേരത്തെ വന്നതാണ് ദംബും സയ്യിഅത്തും. ഫഗ്ഫിർ ലനാ ദുനൂബനാ, ദംബ് ഗുരുതരമായ പാപമാണെങ്കിൽ സയ്യിഅത്ത് എന്നത് ചെറു പാപമാണ്, ചെറുദോഷങ്ങളാണ്. ല ഉകഫിറന്ന അൻഹും സയ്യിആത്തിഹിം അവരുടെ ചെറു ദോഷങ്ങൾ ഞാൻ മായ്ച്ചു കളയും, വിട്ടുവീഴ്ച ചെയ്യും. വല ഉദ്ഖിലന്നഹും, ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു, ല ഉദ്ഖിലന്ന തീർച്ചയായും ഞാൻ പ്രവേശിപ്പിക്കും, ഹും അവരെ, എവിടെ, ജന്നാത്തിൻ സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കും, തജിരി ഒഴുകുന്നു, മിൻ തഹ്തിഹ ആ സ്വർഗങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ നദികൾ ആറുകൾ ഒഴുകുന്നു, അങ്ങനെയുള്ള സ്വർഗത്ത് പ്രവേശിപ്പിക്കും. സവാബൻ അത് പ്രതിഫലമായിക്കൊണ്ടാണ്, മിൻ ഇന്ദില്ല അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമായിക്കൊണ്ട്. വല്ലാഹു അള്ളാഹു ആകട്ടെ, ഇന്ദഹു അവന്റെ പക്കൽ ഉണ്ട്, അവന്റെ പക്കൽ ഉള്ളതാണ് ഹുസ്നു സവാബ്, ഏറ്റവും ഉത്തമമായ പ്രതിഫലം അവന്റെ പക്കൽ ഉള്ളതാകുന്നു. ഇങ്ങനെയാണ് അള്ളാഹു തആല നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് അപ്പൊ തന്നെ ഉത്തരം ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാ. എന്താണ് ഉത്തരം? അന്നി, നിശ്ചയം ഞാൻ, എന്തെന്നാൽ ലാ ഉലിയോ, ഞാൻ പാഴാക്കുകയില്ല, അമല ആമിലി മിങ്കും, നിങ്ങളിൽപ്പെട്ട കർമ്മം ചെയ്യുന്ന ഒരാളുടെ കർമ്മവും ഞാൻ പാഴാക്കുകയില്ല. മീൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ. എന്തായിരുന്നു മനസ്സിലായത്? നമ്മൾ പ്രാർത്ഥിച്ചപ്പോ, ഓ നീ പ്രാർത്ഥിച്ചോ, നിന്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു വരം കൊടുക്കും പോലെ പടച്ചോൻ അങ്ങ് കൊടുത്തില്ല അല്ലെ. പിന്നെ എന്താ ചെയ്തത്? വളരെ ബോധപൂർവം നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മറുപടിയാ തന്നത്. അന്നി ലാ ഉലിയോ അമല ആമിലി മിങ്കും എന്നാ പറഞ്ഞത്, നിങ്ങളിൽ കർമ്മം ചെയ്യുന്ന ഒരാളുടെയും കർമ്മം ഞാൻ പാഴാക്കുകയില്ല. നമ്മൾ ഒരുപാട് പ്രാർത്ഥനകള് കാണാതെ പഠിച്ചിട്ടൊക്കെ ഉരുവിടാറുണ്ട് അല്ലെ, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന നിലയ്ക്ക്. നല്ലതാണ്, തീർച്ചയായും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഖുർആനിലും സുന്നത്തിലൊക്കെ വന്ന പ്രാർത്ഥനകൾ കാണാതെ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അള്ളാഹു തആല അവിടെ വെച്ച കണ്ടീഷൻ എന്താണെന്നറിയോ? പ്രാർത്ഥന എന്നാൽ കേവലം വാക്കുകൾ ഉരുവിടലല്ല, കേവലം വാക്കുകളല്ല, കർമ്മത്തിലൂടെ ആ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. പടച്ചോനെ, എനിക്ക് നീ ഹിദായത്ത് നൽകണേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അയാൾ ബോധപൂർവം ശ്രമിക്കണ്ടേ? അല്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇബ്രാഹിം അലഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചതാണ്. കഅബാലയം കെട്ടിപ്പടുത്ത് പിതാവും പുത്രനും പ്രാർത്ഥിച്ചല്ലോ, റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ, ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനല്ലോ. അപ്പൊ കർമ്മം ചെയ്ത് പ്രാർത്ഥിക്കുക, കഴിയുന്നത്ര കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം ഏത് വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. ആ പ്രാർത്ഥനകളൊക്കെ സ്വീകാര്യമാവണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പരിശ്രമം ഉണ്ടാവണ്ടേ? രോഗിയായ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അയാൾ ചികിത്സ നടത്തുന്നില്ലെങ്കിലോ ആ പ്രാർത്ഥന ലക്ഷ്യത്തിലെത്തണം എന്നില്ല. അപ്പോ അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന എന്നത് വാക്കുകളും വിചാരങ്ങളും മാത്രമല്ല, പ്രവർത്തനം കൂടി അതിന്റെ കൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴാണ്. അതാണ് ലാ ഉലിയോ അമല ആമിലി മിങ്കും മിൻ ദക്കരിൻ ഔ ഉൻസ എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഇതേ ഭാഗത്ത് അല്ലദീന യദ്കുറൂനല്ലാഹ, അള്ളാഹുവെ ദിക്ർ ചെയ്യുന്നവർ എന്ന് പഠിച്ചിരുന്നു. അവിടെ എന്താ ദിക്ർ? നാവ് കൊണ്ട് ഉരുവിടൽ മാത്രമല്ല, കർമ്മപരമായി സാക്ഷ്യപ്പെടുത്തലാണ്, നിന്നും ഇരുന്നും കിടന്നും എന്നത് വിശദീകരിച്ചുകൊണ്ട് നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനാൽ കർമ്മപരമായ സാക്ഷ്യം, അമല ആമിൽ, കർമ്മം ചെയ്യുന്നവന്റെ കർമ്മം എന്നാ പറഞ്ഞത്. അമല ആമിൽ എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുന്ന ഏതൊരാളുടെയും ഏതൊരു കർമ്മവും, അതെത്ര നിസ്സാരമായാലും, അതാണ് ഏതൊരു കർമ്മവും അമല ആമിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ മിൻ ദക്കരിൻ ഔ ഉൻസ, പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ, ആണാവട്ടെ പെണ്ണാവട്ടെ, കർമ്മം ചെയ്യുന്നത് ആരുമാകാം, ആരുമാകാം, ആണാവാം പെണ്ണാവാം, അടിമയാകാം ഉടമയാകാം, സമ്പന്നനാകാം ദരിദ്രനാകാം, ഭരണാധികാരിയാകാം ഭരണീയനാകാം, ആരായിരുന്നാലും അയാൾക്ക് ഈമാനും ഇഖ്ലാസും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. അപ്പോ ആ നിലയ്ക്ക് ആര് പ്രാർത്ഥിച്ചാലും അള്ളാഹു തആല സ്വീകരിക്കും എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉദ്ദേശശുദ്ധി ഉണ്ടാവണം, അള്ളാഹു ആയിരിക്കണം അയാളുടെ പ്രചോദനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇസ്ലാമില് അങ്ങനെ ഒരു പുരുഷ മേധാവിത്വമോ സ്ത്രീ പക്ഷപാതിത്വമോ ഒന്നുമില്ല. അമലുകൾ ചെയ്യുന്ന കാര്യത്തില് രണ്ടു കൂട്ടരും മത്സരിച്ച് മുന്നേറുകയാണ് വേണ്ടത്. അള്ളാഹു നീതിമാനാണ്, അതിനാൽ അതൊക്കെ മൂപ്പര് ചെയ്തോളും എന്ന നിലയ്ക്കുണ്ടല്ലോ സ്ത്രീകൾ മാറി നിൽക്കുന്ന ഒരു പ്രവണത കാണാം. അതൊക്കെ മൂപ്പര് ഡ്യൂട്ടിയാണ്, ഖുർആൻ പഠിക്കലും മറ്റു കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒന്നുകിൽ സ്ത്രീകൾ മാത്രമായിരിക്കും വീട്ടിൽ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, പുരുഷന്മാർ കിടന്ന് ഉറങ്ങായിരിക്കും. അങ്ങനെയല്ല, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണും പെണ്ണും ഒരുപോലെ കർമ്മം ചെയ്യണം എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഖുർആനിൽ ആ നിലക്കുള്ള പരാമർശങ്ങളുണ്ടല്ലോ. ആണും പെണ്ണും ഒന്നിച്ചു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ് അല്ലെ, വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം സഹായികളും മിത്രങ്ങളുമായിരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ വഴിയില് ഒന്നിച്ച് കർമ്മം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. ഇനി വനിതകൾ അടുക്കളയിൽ ജോലി ചെയ്യാണ്, അത് അമൽ ആമിൽ, ഒരു സൽക്കർമ്മം തന്നെയല്ലേ, തീർച്ചയായും അള്ളാഹുവിൽ സ്വീകാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഖുർആനിന്റെ സന്ദേശം സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് പരമാവധി പാസ് ചെയ്യുക, അതൊക്കെ എന്താണ്, സൽക്കർമ്മങ്ങൾ തന്നെയാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും ഒരേപോലെ ശ്രമിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ബാദുക്കും മിൻ ബാദ്, നിങ്ങൾ ഒരേ വർഗം തന്നെയാണല്ലോ. ബാദുക്കും നിങ്ങളിൽ ചിലർ, മിൻ ബാദ് ചിലരിൽ നിന്ന് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഒരേ വർഗം തന്നെയാണ് നിങ്ങൾ. കർമ്മത്തിന് എല്ലാവർക്കും ഒരേ പ്രതിഫലാണ് കിട്ടുക എന്നതിന് അള്ളാഹു പറയുന്നൊരു ന്യായമാണ്. നിങ്ങളൊക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളല്ലേ, അല്ലേ, ഒരേ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് തുടങ്ങിയതാണ്. സ്ത്രീയിൽ നിന്ന് സ്ത്രീയും പെണ്ണിൽ നിന്ന് പുരുഷനിൽ നിന്ന് പുരുഷനും എന്നതല്ല, സ്ത്രീ പുരുഷന്മാരിൽ നിന്നാണ് ആണും പെണ്ണുമായ മക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ആ ഒരു വർഗ ബന്ധം, വംശബന്ധം നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ മറ്റൊന്നും വേർതിരിക്കുന്നില്ല. നിങ്ങളുടെ വംശവും ദേശവും ഒക്കെ ഒരു മേൽവിലാസം മാത്രമാണ്. മനുഷ്യൻ എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ മേൽവിലാസം. അതിനാൽ ഒരു വിവേചനവും നിങ്ങൾക്കിടയിലില്ല എന്ന് അള്ളാഹു തആല കൃത്യമായി തന്നെ ഇവിടെ ഉണർത്തുന്നുണ്ട് എന്ന് കാണാം. അതിനാൽ മത്സരിച്ച് മുന്നേറൂ എന്നതാണ്. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. നിങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രാർത്ഥനയും പാഴാക്കില്ല എന്നല്ല, കർമ്മം ചെയ്യുന്നവരുടെ ഒരു കർമ്മവും പാഴാക്കുകയില്ല എന്നാണ്. അത് അടിവരായിട്ട് മനസ്സിലാക്കണം. ബാലുക്കും മിമ്പാവും. എന്നിട്ട് അള്ളാഹു തആല ഈ കർമ്മത്തിന്റെ അഞ്ച് മാർഗങ്ങൾ പറഞ്ഞു തരികയാണ്. എന്തൊക്കെ കർമ്മങ്ങളാണ്? ഫല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ, അള്ളാഹുവിന്റെ മാർഗത്തില് ദേശത്യാഗം ചെയ്ത ആളുകൾ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ അഞ്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഹിജ്റ ചെയ്തവർ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ, യുദ്ധം ചെയ്തവർ, ഇങ്ങനെ വധിക്കപ്പെട്ടവർ, ഇങ്ങനെ പറയുമ്പോൾ പടച്ചോനെ ഇതൊക്കെയാണോ കർമ്മങ്ങള്? അല്ലെ, കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യങ്ങളല്ലല്ലോ ഇത്. നിസ്കാരവും നോമ്പും ദിക്റും ദുആയും ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, മനസ്സിന് സമാധാനം കിട്ടും. ഈ പറഞ്ഞ അഞ്ചും ഗുരുതരമായ പ്രശ്നങ്ങളാണല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അന്ന് നമ്മളിപ്പോ ബദർ കഴിഞ്ഞ് ഉഹദിന്റെ പശ്ചാത്തലം പഠിച്ച് നിൽക്കുന്നവരാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്നത്തെ മദീനയിലെ സത്യവിശ്വാസികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അനുഭവിച്ചവരാണ് അവര്, ജീവിതം കൊണ്ട് അനുഭവിച്ചവരാണ് അല്ലെ. മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്നവരാണ് അവർ ഭൂരിഭാഗവും. അതേപോലെ ജന്മനാട്ടിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരാണ് അവരിൽ അധിക പേരും. ഉഖ്രിജു മിൻ ദിയാരിഹിം, ഊദു ഫി സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ, എന്റെ മാർഗത്തിൽ എന്നാ പറഞ്ഞത്. പഠിച്ചവൻ ഏറെ ഇഷ്ടപ്പെടുമ്പോഴാ എന്റെ എന്ന് പറയാം. എന്റെ മാർഗത്തിൽ അവർ ഉപദ്രവിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം മക്കയിൽ തുടങ്ങിയതാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹാദത്ത് വരിക്കുന്നുണ്ട്, അതുപോലെ യാസിർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് വരിക്കുന്നു, പുത്രൻ അമ്മാർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവും ഒക്കെ പീഡിതരായി മാറുന്നു. അങ്ങനെ ഊദു ഫി സബീലി, എന്റെ മാർഗത്തിൽ ദ്രോഹിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ടവർ എന്ന് അള്ളാഹു തആല മൂന്നാമതായി പറയുന്നു. വഖാതലു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരസജ്ജരായി, ധർമ്മ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നവർ എന്നതാണ്. അപ്പൊ ഇത് ബോധപൂർവം യുദ്ധക്കൊതിയന്മാരായിട്ട് എടുത്തു ചാടുന്നതാണോ? ഇസ്ലാമിലെ യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളായിരുന്നു, അല്ലാതെ കേവലം അതിക്രമിക്കുക, അധിനിവേശം ചെയ്യുക എന്ന സമീപനത്തിൽ ആയിരുന്നില്ല അവ സംഭവിച്ചത് എന്ന് കാണാം. പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ഉഹദിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. അവര് മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മദീനയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ പ്രതിരോധിച്ചതായിരുന്നു അത് എന്ന് കാണാം. ഓ കാത്തലു, ഓ കുത്തിലു, അങ്ങനെ യുദ്ധങ്ങളിൽ സ്വാഭാവികമായി വധിക്കപ്പെടുന്ന അഥവാ രക്തസാക്ഷ്യത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് കയറിപ്പോകുന്നവർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവർ എന്നാണ്. ഈ അഞ്ച് വിഭാഗത്തെയാണ് അള്ളാഹു തആല ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അല്ലെ, വളരെ ശ്രദ്ധേയമാണ്. ഫല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ. എന്താണ് ഹിജ്റ എന്ന് നമ്മൾ പഠിച്ചതാണ്. അത് ജീവനും കൊണ്ട് ഓട്ടമല്ല, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് താൻ സത്യമെന്ന് വിശ്വസിക്കുന്ന ആദർശം സംരക്ഷിക്കുവാൻ വേണ്ടി, അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടി ആ മാർഗത്തിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിശ്രമമാണ് ഹിജ്റ. അഥവാ ഹിജ്റ എന്നത് വെടിയുക എന്നതാണ് അതിന്റെ യഥാർത്ഥ ആശയം. നാടും വീടും കുടുംബവും എല്ലാം വെടിഞ്ഞ് ആദർശ മാർഗത്തിൽ പുറപ്പെടലാണത്. അതേപോലെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുക, ഇപ്പൊ നമ്മൾ നാടുകളിൽ ലോകത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ലക്ഷദ്വീപില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ആ നിലക്കുള്ള ചില പുറത്താക്കപ്പെടലുകൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ ഭാഗമായി പോയതിൽ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ആധുനിക ലോകത്തും ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം പ്രയാസകരമാണ് എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇവിടെ ഈ അഞ്ച് കാര്യങ്ങളാണ് അള്ളാഹു താല എടുത്തു പറഞ്ഞു. അതേസമയം ഇബാദത്തുകളൊന്നും ഇതിൽ പെടില്ലേ? തീർച്ചയായും ഇബാദത്തുകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെടുന്നത് എന്താണോ ആ നിലക്കാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കർമ്മം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇബാദത്തുകൾ എല്ലാ സന്ദർഭത്തിലും എല്ലാ സാഹചര്യത്തിലും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമാണ് എന്ന് നമുക്കറിയാം. എന്നിട്ട് അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ലഉകഫിറന്ന അൻഹും സയ്യിആത്തിഹിം, അവരുടെ ചെറു ദോഷങ്ങൾ ഞാൻ അവർക്ക് മായ്ച്ചു കളയും, വിട്ടുവീഴ്ച ചെയ്യും. വല ഉദ്ഖിലന്നഹും, ഞാൻ അവരെ പ്രവേശിപ്പിക്കും, ജന്നാത്ത് സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കും. നേരത്തെ നമ്മളുടെ രണ്ട് ചോദ്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നൽകപ്പെട്ട ഉത്തരം തന്നെയാണിത് അല്ലെ? ആ നിലക്ക് വന്നല്ലോ, ഫൗഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആത്തിന എന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. തവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരോടൊപ്പം മരിപ്പിക്കണം. നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾ, റബ്ബനാവ ആത്തിന, നീ ഞങ്ങൾക്ക് നൽകണം. മാ വഅത്തന അലാ റുസുലിക്, നിന്റെ ദൂതന്മാർക്ക് നീ നൽകിയ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണം. വലാ തുഹ്സിന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞങ്ങളെ നീ നിന്ദിച്ചു കളയരുത്. അതിന്റെ ഫലമാണ്, ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അല്ലാഹു തആല വല ഉദ്ഖിലന്നഹും ജന്നാത്ത്, സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ നൽകിയിട്ട് സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. സവാബം മിൻ ഇൻദില്ല, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സവാബാകുന്നു. സവാബ് എന്ന വാക്കിന് പ്രതിഫലം എന്നാണ് അർത്ഥം. അതിന്റെ ആശയം പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ഒരു നിശ്ചയിച്ചുറപ്പിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇപ്പൊ വസ്ത്രം, അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത് നൂലിഴകളെല്ലാം ചേർത്ത് വെച്ച് അത് നെയ്തെടുക്കുമ്പോഴാണല്ലോ, അതിനാണ് സൗബ് എന്ന് പറയാം. ആ വാക്കിൽ അതുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന്, അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നതാണ്. നമ്മുടെ കർമ്മം ലക്ഷ്യത്തിലെത്തുമ്പോൾ അള്ളാഹു തആല അതിന് നൽകുന്ന പാരിതോഷികമാണ് സവാബ് എന്ന് പറയാൻ സാധിക്കും. സവാബ് മിൻ ഇൻദില്ല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാണ്. മിൻ ഇൻദില്ല എന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അള്ളാഹുവിങ്കിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പ്രതിഫലം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറയുന്നു, വല്ലാഹു ഇന്ദഹു ഹുസ്നു സവാബ്, അള്ളാഹു ഇന്ദഹു അവന്റെ പക്കലുള്ളതാണ് ഹുസ്നു സവാബ്, പ്രതിഫലങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഭൗതികന്മാർക്ക് പലതും ദുനിയാവിൽ ലഭിക്കുന്നുണ്ടാവും, പക്ഷെ അവയൊക്കെയും താൽക്കാലികമാണ്, ഒന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ ഇവിടെ സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്നതോ എന്നും നിലനിൽക്കുന്ന അതിമഹത്തരമായ പ്രതിഫലമായിരിക്കും എന്നതാണ്. തുടർന്ന് അള്ളാഹു തആല ഉണർത്തുന്ന സുപ്രധാനമായ മറ്റൊരു വിഷയം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകാനിടയുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്താ ചോദ്യം? വിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നു, അല്ലെങ്കിൽ അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു, അവരുടെ കർമ്മങ്ങൾ വിലമതിക്കുന്നു, എന്നിട്ടും ഇഹലോകത്ത് എന്തുകൊണ്ടാണ് സത്യവിശ്വാസികൾ അവശരും പീഡിതരുമായിട്ട് മാറുന്നത്? നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികൾ എന്തുകൊണ്ടാണ് നിസ്സഹായരും പരാജിതരുമായിട്ട് ഇഹലോകത്ത് പലപ്പോഴും മാറിപ്പോകുന്നത്? അനീതിയുടെ വക്താക്കൾ എന്തുകൊണ്ടാണ് ശക്തരും അധികാരമുള്ളവരും സമ്പന്നരും ഒക്കെയായിട്ട് നാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? അന്നത്തെ വിശ്വാസികൾ ചോദിച്ചിരുന്നു, ഇന്ന് നമ്മളും ചോദിച്ചു പോവാണ്, എന്തുകൊണ്ടാണ് ഈ സമുദായം ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് എന്നത് ആനുകാലിക സാഹചര്യത്തിൽ നമ്മുടെയും ചോദ്യം. അപ്പൊ അള്ളാഹു നൽകുന്ന മറുപടി എന്താണ്? ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറു ഫീ ബിലാദ്, ഗറ യഗുറു, വഞ്ചിച്ചു. ലാ യഗുറന്ന, വഞ്ചിക്കാതിരിക്കട്ടെ. ക, നിന്നെ, നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. തഖല്ലുബ്, എന്താ തഖല്ലുബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തഖല്ലുബ് മാറിമറിയലാണ്. സാന്ദർഭികമായിട്ട് ഇവിടെ കൂത്താട്ടം, വിഹാരം, വിലസൽ എന്നൊക്കെ പറയാം. ആ നിലയിൽ ഉണ്ടല്ലോ വല്ലാതെ അർമാദിച്ചുകൊണ്ടുള്ള ഭൗതിക വിഭവങ്ങളുടെ ധാരാളിത്വത്തിൽ മതിമറക്കുന്ന അവസ്ഥ, അതാണ് തഖല്ലുബ്. ലാ യഗുറന്നക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ തഖല്ലുബ്. ഇത്തരത്തിലുള്ള കൂത്താട്ടങ്ങളും വിഹാരങ്ങളും, ആരുടെ? അല്ലദീന കഫറു, സത്യനിഷേധികളുടെ കൂത്താട്ടങ്ങൾ നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഫിൽ ബിലാദ്, നാടുകളിൽ ഉള്ള. ഇവിടെ ബലദ് നാട്, ബിലാദ് നാടുകൾ. ഇവിടെ ഏതാ നാടുകൾ? മക്ക മദീനയൊക്കെ ഉൾപ്പെടുന്ന മേഖലയാണ് ഇവിടെ സാന്ദർഭികമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ മദീനയുടെ ചുറ്റുവട്ടത്തുമുള്ള നാടുകൾ ഇസ്ലാമിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, അതുപോലെ ഭൗതികതയിൽ ആറാടിക്കൊണ്ടുള്ള അവരുടെ ജീവിതം ഒക്കെയാണ്. അതേസമയം ഇന്ന് നമ്മൾ ഈ വചനം പാരായണം ചെയ്യുമ്പോൾ ഫിൽ ബിലാദ് എന്ന് പറയുമ്പോൾ ലോകമെങ്ങുമുള്ള എന്നായിരിക്കും അതിന്റെ ആശയം, അല്ലെ? ലോകമെങ്ങും ഭൗതികതയിൽ ആറാടി മുന്നോട്ട് പോകുമ്പോഴാണ് പടച്ചതമ്പുരാൻ കോവിഡ് എന്നൊരു പരീക്ഷണത്തെ തന്ന് തൽക്കാലം ലോക്ക്ഡൌണിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നിന്നെ ഒരിക്കലും വഞ്ചനയിൽ അകപ്പെടുത്തരുത്. അത് സ്വാഭാവികമാണ്, അവർക്ക് ഭൗതികമായ ആസ്വാദനങ്ങളും ജീവിത ലക്ഷ്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ആ നിലയ്ക്ക് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അങ്ങനെ അവര് ശക്തിയും സമ്പത്തും വിഭവങ്ങളും അധികാരവും ഒക്കെ ആർജിച്ചെടുക്കും. അത് കണ്ടിട്ട് വിശ്വാസത്തെ അതിനോട് താരതമ്യം ചെയ്യേണ്ടതില്ല. വിശ്വാസം എന്നത് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ലോ, പരലോക നേട്ടത്തിന് വേണ്ടി ഉള്ളതാണ്. അതിനാൽ ലാ യഗുറന്നക, നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ തഖല്ലുബുല്ലദീന കഫറു, സത്യനിഷേധികളുടെ ഉറഞ്ഞാട്ടം. ഫിൽ ബിലാദ്, നാടുകളിലെങ്ങും. എന്താണ് അവരുടെ കൈവശമുള്ള വിഭവങ്ങളുടെ അവസ്ഥ? മത്താഉം ഖലീൽ, മത്താ അത് ചില വിഭവങ്ങളാണ്, ഖലീൽ തുച്ഛമായ വിഭവങ്ങൾ. ഈ ദുനിയാവിലെ സകല വസ്തുക്കളും സകല വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു താല അവയുടെ മൊത്തം വില പറഞ്ഞതാണ് മത്താഉം ഖലീൽ. സമനും ഖലീൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ട് മത്താഉം ഖലീൽ, തുച്ഛമായ വിഭവം, താൽക്കാലികമാണ്. അധികാരമായാലും സമ്പത്തായാലും ഒക്കെ ഒന്നും നിലനിൽക്കാൻ പോകുന്നതല്ല. പിന്നെ എന്താ അവർക്ക് സംഭവിക്കുക? തുമ്മ, പിന്നീട്, മഅവാഹും, മഅവ സങ്കേതം, മഅവാഹും അവരുടെ സങ്കേതം, ജഹന്നം നരകമത്രേ അവരുടെ സങ്കേതം. വബിസ, എത്ര മോശം. അൽ മിഹാദ്, ആ മെത്ത എത്ര മോശമാണ്. മിഹാദ് മെത്ത എന്നാണ് അർത്ഥം. ഭൂമിക്ക് മിഹാദ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മെത്ത മനുഷ്യർ നമ്മൾ ഉപയോഗിക്കുന്നത് അധ്വാനിച്ച് പരിശ്രമിച്ച് അവസാനം വന്ന് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവരുണ്ടല്ലോ അസത്യത്തിന്റെ വക്താക്കള്, ഈ ലോകത്ത് പല പരിശ്രമങ്ങളും നടത്തിയിട്ട് അവരുടേതായ പ്രവർത്തനങ്ങളും അക്രമങ്ങളും ആസ്വാദനങ്ങളും, പക്ഷെ ഒടുവിൽ അവർ ചെന്ന് കിടക്കാൻ പോകുന്ന ഇടം എന്താണ്? നരകാഗ്നിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്നു. അതിനാൽ നിങ്ങൾ ഒരിക്കലും സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന, സ്വർഗം മുമ്പിൽ കണ്ട്, പരലോകം മുമ്പിൽ കണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾ ഒരിക്കലും ഭൗതികന്മാരുടെ താൽക്കാലിക വിഭവങ്ങളോട് നിങ്ങളെ തുലനം ചെയ്യാൻ ശ്രമിക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ നോക്ക്, റോമും പേർഷ്യയും ഒക്കെ എന്തുഷാറാണ് അവര്, ഭൗതിക വിഭവങ്ങളിലൊക്കെ ആറാടിയിട്ടല്ലേ അവർ ജീവിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നില്ലേ, ഉമർ എന്താ താങ്കൾ ഈ പറയുന്നത്? താങ്കൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ ഇപ്പോഴും താങ്കളുടെ ചിന്തകൾ. നമുക്ക് അവിടെയും അവർക്ക് ഇവിടെയും ലഭിക്കുന്നതിൽ താങ്കൾ സന്തോഷിക്കുന്നില്ലേ? അവർക്ക് ഇവിടെ ഈ ലോകത്ത്, നമുക്ക് അവിടെ അഥവാ സ്വർഗലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് താങ്കൾ സന്തോഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതിനാൽ നമ്മൾ ഇവിടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാകാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ന്യൂനപക്ഷ സംവരണം, കുരങ്ങൻ അപ്പം ഓഹരി വെച്ച പോലെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഇങ്ങനെ നിരന്തരം പല വിധത്തിലും അപമാനിതരാവുകയും അരികുവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാം സത്യത്തിന് വേണ്ടിയാണെങ്കിൽ, നീതിക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹു തആല അവിടെ ശാശ്വത പ്രതിഫലം നൽകും. അതിനാൽ ലാ യഗുറന്നക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ തഖല്ലുബുല്ലദീന കഫറു, സത്യനിഷേധികളുടെ അഴിഞ്ഞാട്ടം. ഫിൽ ബിലാദ്, നാടുകളിലെങ്ങും. മത്താഉം ഖലീൽ, അതൊക്കെ തുച്ഛ വിഭവമാണ്. ثم مأواهم جهنم, പിന്നെ അവരുടെ സങ്കേതം നരകമത്രേ. ബിസൽ മിഹാദ് വബിസൽ മിഹാദ്, അതെത്ര ദുഷിച്ച ലക്ഷ്യസ്ഥാനമാണ്, മെത്തയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്താൻ. അതിനെ തുടർന്ന് സത്യവിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ വീണ്ടും അള്ളാഹു വർണ്ണിക്കാൻ, മുകളിൽ കർമ്മം ചെയ്തവരുടെ കർമ്മങ്ങൾ പാഴാവുകയില്ല എന്ന് അല്ലാഹു വാക്ക് തന്നു. ഇവിടെ വീണ്ടും പറയാണ്, ലാക്കിനില്ലദീന തഖവു റബ്ബഹും, ഈ സന്ദർഭത്തോട് ചേർത്തുകൊണ്ട് ഭൗതികന്മാർക്ക് ദുനിയാവിൽ വിഭവങ്ങളുണ്ട്, അവരതിൽ അർമാദിച്ച് കഴിഞ്ഞുകൂടുന്നു. എന്നാൽ തഖ്വാബോധമുള്ളവർക്കോ, ലാക്കിൻ എന്നാൽ, അല്ലദീന തഖവു, തഖ്വാബോധമുള്ളവർ, ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള, സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, അള്ളാഹു കൽപ്പിച്ചത് അനുഷ്ഠിച്ചും നിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും ജീവിതം നയിക്കൽ, അതാണല്ലോ തഖ്വ. നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞതാണ്. അല്ലദീന തഖവു റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, ലഹും, അവർക്കുണ്ട് ജന്നാത്ത്, സ്വർഗങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗങ്ങൾ. ഖാലിദീന ഫിഹ, അവരവിടെ ശാശ്വതരാണ്. അല്ലാഹു തആല വീണ്ടും ആ സ്വർഗീയ അനുഗ്രഹത്തെ കുറിച്ച് പറയാം. ഖുർആനിൽ ഒരുപാട് തവണ ഈ ശൈലി ആവർത്തിക്കുന്നുണ്ട്, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലെ. ചിലരെങ്കിലും ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, എന്താണ്, ഖുർആൻ മരുഭൂമിയിലല്ലേ ഇറങ്ങിയത്, അതിനാൽ അവര് ഇങ്ങനെ അരുവികളും നദികളും ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതിനാൽ അവരെ കൊതിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം. ശരിയാണോ? അങ്ങനെ വരുമ്പോ ഖുർആൻ ഒരു നിശ്ചിത സമൂഹത്തിന് വേണ്ടി മാത്രം, മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഖുർആനിനെ അരികുവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട്, ഖുർആനിനെ, ഖുർആനിന്റെ ആഗോള പ്രസക്തി നഷ്ടപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത്. യഥാർത്ഥത്തില് പച്ചപ്പും കളകളാരം പൊഴിക്കുന്ന അരുവികളും ആരെയും ആകർഷിക്കാത്തത്? നമ്മുടെ കേരളത്തിൽ 40 നദികളുണ്ട് അല്ലെ. ഈ നദികളുടെ പരിസരങ്ങളാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ എന്തിനാണ് പിന്നെയും കൊടൈക്കനാലിലും മൂന്നാറിലും ഊട്ടിയിലൊക്കെ പോകുന്നത്? പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ആ ആസ്വാദന ശേഷി എല്ലാവരിലും ഉണ്ട്. ഏത് മനുഷ്യനായാലും എല്ലാ കാലത്തും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മെ ഏറെ ആകർഷിക്കുന്നതാണ് സുന്ദരമായ തോട്ടങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആസ്വാദന ശേഷി മുൻനിർത്തിയാണ് ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ഖുർആൻ എണ്ണി പറയുന്നുണ്ടല്ലോ. അവിടുത്തെ പഴങ്ങളും വിഭവങ്ങളും, സുന്ദരന്മാരും സുന്ദരിമാരും, ബാലിക ബാലന്മാരും, അതുപോലെ അവിടെ കുടിക്കാൻ ലഭിക്കുന്നതും, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വർഗം അദൃശ്യമാണല്ലോ, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ലോകമാണ്. അതേ സമയത്ത് അവിടുത്തെ വിഭവങ്ങളെ നമ്മെ ആസ്വദിപ്പിക്കുവാൻ, നമ്മെ അതിനെക്കുറിച്ച് നമ്മെ ഉണർത്തുവാൻ എന്താ വഴിയുള്ളത്? നമ്മൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് അതിനോട് താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപയോഗിച്ച് പറയാനേ പറ്റുള്ളൂ. അത് ഭാഷയുടെ പരിമിതിയാണ്. അദൃശ്യ ലോകത്തെ വിഭവങ്ങളെക്കുറിച്ച് പറയാൻ നമ്മുടെ ഭാഷ പരിമിതമാണ് എന്നതാണ്, ആ ഈ ഭാഷ പോരാ എന്നതാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനാൽ നമ്മുടെ അനുഭവങ്ങളെ മുൻനിർത്തി അല്ലാഹു തആല സ്വർഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരാണ്, അള്ളാഹു നിശ്ചയിച്ച അവധി വരെ ശാശ്വതരാവും. നുസുലൻ, ഇതെന്താണ്? ഇത് മഹത്തായ ഒരു ആതിഥ്യമാകുന്നു. നുസുലൻ മിൻ ഇൻദില്ല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആതിഥ്യം. അള്ളാഹു തന്റെ ദാസന്മാർക്ക് പ്രതിഫലം നൽകുന്നത് വേല ചെയ്ത ആൾക്ക് കൂലി കൊടുക്കും പോലെയല്ല, യാചകന് കൊടുക്കുന്ന നാണയത്തൊട്ട് പോലെ എറിഞ്ഞു കൊടുക്കുന്നതും അല്ല, മറിച്ച് അവരെ സൽക്കരിച്ചിരുത്തുകയാണ്. അതാണ് നുസുലം മിൻ ഇൻദില്ല, അള്ളാഹുവിന്റെ ആതിഥ്യം. വീണ്ടും ഇൻദില്ല പറഞ്ഞത് കണ്ടില്ലേ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആതിഥ്യമായിട്ടാണ് നമുക്കത് ലഭിക്കാൻ പോകുന്നത് എന്ന് പടച്ച തമ്പുരാൻ ഇവിടെ വീണ്ടും ഉണർത്തുകയാണ്. നുസുലം മിൻ ഇൻദില്ല. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ. വമാ, എന്തോ അത്, ഇൻദില്ല, അള്ളാഹുവിങ്കിൽ ഉള്ളത്, ഖൈറുൻ, അതത്ര ഉത്തമം, ലിൽ അബ്റാർ, പുണ്യവാന്മാർക്ക് അതാണ് ഉത്തമം. അതിനപ്പുറം മറ്റു ഭൗതിക വിഭവങ്ങൾ ഒരിക്കലും സത്യവിശ്വാസിയെ അങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നില്ല എന്നതാണ്. നുസുലം മിൻ ഇൻദില്ല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആതിഥ്യമാണത് എന്ന് പഠിച്ച തമ്പുരാൻ സവിശേഷമായിട്ട് ഇവിടെ എടുത്തു പറയുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദുനിയാവിലെ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് അള്ളാഹു സ്വർഗലോകത്ത് നൽകുന്ന വിഭവം, അവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാവാം. എന്താണ് ചോദ്യം? ഈ ദുനിയാവിൽ അപ്പൊ ഒന്നുമില്ലേ നമുക്ക്? നമ്മളിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവരായിട്ട് തന്നെയാണോ പോകേണ്ടത്? അങ്ങനെയല്ല. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം പരലോകമാണ്, സ്വർഗമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ തേടിയത്. അതാണ് അടിസ്ഥാനപരമായി തേടേണ്ട കാര്യം. അത് തന്നെയാണ് അള്ളാഹു പ്രതിഫലമായിട്ട്, ഉത്തരമായിട്ട് നമുക്ക് നൽകുന്നതും. ഇപ്പൊ ദുനിയാവിലൊന്നും കിട്ടൂലേ? കിട്ടും, കിട്ടിയിട്ടുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അനുഭവിച്ച പീഡനങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവിടെ വിജയം നൽകുന്നു, ഒരു രാഷ്ട്രം അവരുടെ കീഴിൽ വരുന്നു, പിന്നീട് അറേബ്യ മുഴുവൻ ഇസ്ലാം വ്യാപിക്കുന്നു എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതതിന്റെ കൂടെ വന്നോളും, അത് മുഖ്യ ലക്ഷ്യമല്ല. അടിസ്ഥാന ലക്ഷ്യം സ്വർഗം തന്നെ ആയിരിക്കണം, അതിന്റെ കൂടെ സ്വാഭാവികമായിട്ടും വരും. ദുനിയാവിൽ അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പമാണ് അള്ളാഹു എന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ടല്ലോ. അവരെ ജേതാക്കളും നേതാക്കളും ആക്കുവാൻ നാം ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാക്ക് തരുന്നുണ്ട് ഖുർആനില്. അത് അതിന്റെ കൂടെ വന്നോളും. അത് അടിസ്ഥാന ലക്ഷ്യമായാൽ നമ്മുടെ ലക്ഷ്യം പിഴച്ചു പോകും. ലക്ഷ്യം എപ്പോഴും സ്വർഗവും പരലോകവും അള്ളാഹുവിന്റെ പ്രീതിയും തന്നെ ആയിരിക്കണം എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. സൂറ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ 199-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല ബോധപൂർവം ഒരു കാര്യം ഉണർത്തുന്നുണ്ട്. എന്തായിരിക്കും അത്? ഈ സൂറയിലെ കേന്ദ്ര വിഷയം നമുക്കറിയാം, കേന്ദ്ര വിഷയങ്ങളിൽ ഒന്ന് വേദക്കാരാണ് അല്ലെ. തുടക്കം മുതൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞ് അങ്ങനെ വേദ സമൂഹത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വ്യതിജനനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, യേശു ദൈവമാണോ ദൈവപുത്രനാണോ അതല്ല ദൈവദൂതനാണോ മനുഷ്യനായ ദൈവദൂതനാണോ എന്ന് അള്ളാഹു സമർത്ഥിച്ചു. വേദക്കാർക്ക് സംഭവിച്ച പല പോരായ്മകളും അൽബക്രയിലും ആല ഇമ്രാനിലുമായിട്ട് വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും ഒരു കുറ്റപ്പെടുത്തലോ ആക്ഷേപമോ ആയിരുന്നില്ല, അവർക്ക് സംഭവിച്ചു പോയത് തന്നെയാണ്. ഈ സത്യത്തിന്റെ ശത്രുക്കളായിട്ട് അവർ മാറി, പ്രവാചകന്മാരെ പോലും അവർ പീഡിപ്പിച്ചു, വേദവാക്യങ്ങളെ മറച്ചുവെച്ചു, ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ പറയണ്ടായി. അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു തആല ഒടുവിൽ വീണ്ടും അവരെ നീതിപൂർവം വിലയിരുത്താൻ, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 113-ാമത്തെ ആയത്തില് ലൈസു സവാ ആ, ഈ വേദക്കാർക്ക് ഇങ്ങനെ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് അവരിലെ 7 ഗുണങ്ങൾ അള്ളാഹു തആല എണ്ണി പറഞ്ഞിരുന്നു അല്ലെ. അവരിൽ യഥാർത്ഥ വിശ്വാസികളായവരുണ്ട്, പാതിരാവുകളിൽ എഴുന്നേറ്റ് സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന നിലയ്ക്ക് അവരിലെ നന്മകൾ എടുത്തു പറഞ്ഞിരുന്നു, പോസിറ്റീവായ വശങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. അതേ ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അവരിലെ 5 ഗുണങ്ങൾ വീണ്ടും എടുത്തു പറയാൻ സൂറ സമാപിക്കാൻ പോകുമ്പോൾ നീതി പുലർത്തേണ്ടതുണ്ടല്ലോ. അതിനാൽ പടച്ച തമ്പുരാൻ അവരിലെ നന്മയെ, അവരിലെ സത്യാന്വേഷികളായ ആളുകളെ, ആ സത്യത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നവരെ വീണ്ടും ഉണർത്തണം. നിശ്ചയം മിൻ അഹ്ലിൽ കിതാബ് വേദസമൂഹത്തിൽ ഉണ്ട്, ല തീർച്ചയായും മൻ ചിലർ ഉണ്ട്, യുഅ്മിനു ബില്ലാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അവരിലുണ്ട്, വമാ ഉൻസില ഇലൈക്കും രണ്ടാമത് പറയാണ് വമാ ഒന്നിലും അവർ വിശ്വസിക്കുന്നു, ഉൻസില ഇറക്കപ്പെട്ടതിൽ ഇലൈക്കും നിങ്ങൾക്ക് അതെന്തായിരിക്കും വിശുദ്ധ ഖുർആനാണ്, ഖുർആനിലും അവർ വിശ്വസിക്കുന്നു. വമാ ഉൻസില ഇലൈഹിം അവർക്ക് ഇറക്കപ്പെട്ടതിലും അഥവാ പൂർവവേദങ്ങളിലും അവർ വിശ്വസിക്കുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞു. 4-ാമത് പറയുന്നു ഖാശിഈന ലില്ലാ അവർ അള്ളാഹുവോട് ഭയഭക്തിയുള്ള ആളുകളാണ്, പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ അങ്ങേയറ്റത്തെ ഭയഭക്തി ഉണരുന്നവരാണ് അവര്. 5-ാമത് പറയാണ് ലാ യഷ്തറൂൻ അവർ വിൽപ്പന നടത്തുന്നില്ല, ബി ആയാത്തില്ല അള്ളാഹുവിന്റെ സൂക്തങ്ങളെ, തമനം കലീല തുച്ഛമായ വിലയ്ക്ക്, ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വചനങ്ങളെ ഒരിക്കലും അവര് വിൽപ്പന നടത്തില്ല, ദുരുപയോഗം ചെയ്യുകയില്ല. 5 കാര്യങ്ങളാണ് ഇവിടെ എണ്ണി പറഞ്ഞത് അല്ലെ. അപ്പൊ മനസ്സിലാക്കണം, 1-ാമത്തേത് ലമൻ യുഅ്മിനു ബില്ല അള്ളാഹുൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ തികഞ്ഞ തൗഹീദിന്റെ ഏകദൈവത്വവാദിയായിക്കൊണ്ട് വിശ്വാസം ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ്. പല ദൈവങ്ങളുടെയും കൂടെ അള്ളാഹുവുമുണ്ട് എന്നതല്ല അത്. 2-ാമത് പറഞ്ഞു വമാ ഉൻസില ഇലൈക്കും വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവരാണ് അവര് എന്ന് പറയുമ്പോൾ ഖുർആനും ഉണ്ട് എന്നതല്ല, ഇപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് ഖുർആനാണ് എന്ന നിലയ്ക്ക് ഖുർആനിനെ ഭരണഘടനയായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചവരാണ്. അതാണ് അവരുടെ പ്രത്യേകത. സൂറത്തുൽ മാഇദയിലൊക്കെ വരുന്നുണ്ടല്ലോ, ഖുർആൻ കേൾക്കുമ്പോൾ കണ്ണീരണിഞ്ഞുകൊണ്ട് ഇത് വിശ്വസിക്കുന്നതിൽ നമുക്ക് എന്താണ് കുഴപ്പം എന്ന് പറയുന്ന നിഷ്കളങ്കരായ വേദക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇനി അങ്ങോട്ട് ഖുർആനിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. വമാ ഉൻസില ഇലൈഹിം എന്നാൽ പൂർവ്വവേദങ്ങളോ അവയെ തള്ളി പറയുന്നുമില്ല, അവയെ ഉൾക്കൊണ്ടുകൊണ്ട് അവ ദൈവികമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോവാ. അതോടൊപ്പം ഖാശിഈന ലില്ലാ, മറ്റെല്ലാ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും മുക്തമായിട്ട് അള്ളാഹുവിലേക്ക് മാത്രം ഉന്മുഖരായവരായിരിക്കും അവര്. ലാ യഷ്തറൂ നബി ആയാത്തില്ലാഹി തമനം ഖലീല, പടച്ചോന്റെ സൂക്തങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി വിൽപ്പന നടത്താത്തവരാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ വേദഗ്രന്ഥങ്ങളിൽ കൃത്രിമം കാണിച്ച് പൗരോഹിത്യത്തിന് അടിപ്പെട്ട് ആ അവസ്ഥ അവർക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്നർത്ഥം. ഉലാഇക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, ഉലാഇക അക്കൂട്ടർ ലഹും, അവർക്കുണ്ട് അജ്റുഹും, അവർക്കുള്ള പ്രതിഫലം, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. നേരത്തെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം പറഞ്ഞു. ഇവിടെ ആ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചെത്തുന്ന വേദവിഭാഗത്തിനുള്ള പ്രതിഫലവും അള്ളാഹു വാഗ്ദാനം ചെയ്യാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു തആല സരീഉ അതിവേഗം ഹിസാബ് വിചാരണ നടത്തുന്നവൻ തന്നെയാകുന്നു. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും താമസിച്ചു പോവില്ല, ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ഓർക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു തആല വേഗത്തിൽ നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കുന്നവൻ തന്നെയാണ് എന്നർത്ഥം. ഇങ്ങനെ വേദസമൂഹത്തെ ചേർത്ത് പിടിക്കുകയാണ് സൂറ ആല ഇമ്രാൻ സമാപിക്കുമ്പോൾ. ഒടുവിൽ 200-ാമത്തെ ആയത്തില് ഈ സൂറ സമാപിപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് 4 മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടക്കം. യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു അല്ലെ, മക്കയിലെ പരീക്ഷണങ്ങൾ, സഹന സമരത്തിന്റെ നാളുകൾ, അത് കഴിഞ്ഞുള്ള ഹിജ്റ, മദീനയിൽ എത്തിയതിന് ശേഷമുള്ള വല്ലാത്ത പ്രയാസങ്ങൾ, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും, അതിനുശേഷം വീണ്ടും ബദറിലേക്കും ഉഹദിലേക്കും ഗുരുതരമായ പരീക്ഷണങ്ങളിലേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെട്ടു അല്ലെ, ഉഹദിൽ പ്രയാസകരമായ സാഹചര്യങ്ങൾ നേരിട്ടു, ഇതെല്ലാം അനുഭവിച്ചല്ലോ നിങ്ങൾക്ക്. അതിനാൽ ഇനി അങ്ങോട്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും നേടാനുണ്ടല്ലോ. ഫത്ഹ് മക്കയിലെത്തണം, ഹജ്ജത്തുൽ വിദായിലെത്തണം. അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒടുവിൽ ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്നൊരു വസീയത്താണ് ഈ സൂറയിലെ സമാപന സൂക്തം. അങ്ങനെയാണല്ലോ അവസാനം എല്ലാം പറഞ്ഞ് പിരിയുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകൂലേ, ആ നിലയ്ക്ക് അള്ളാഹു തആല നൽകുന്ന 4 മാർഗനിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തേത് ഇസ്ബിറു, നിങ്ങൾ സബ്ർ കൈക്കൊള്ളുവിൻ എന്നാണ്. ഒരുപാട് വന്നതാണ് സബ്ർ, സ്തഈനു ബിസ്സബ്രി വസ്സല. സബറിന് 3 അർത്ഥങ്ങളാണല്ലോ പറയാം, ക്ഷമ, സഹനം, സ്ഥൈര്യം അല്ലെ. ക്ഷമ എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാൻ കഴിവുണ്ടായിട്ടും തിരിച്ചടിക്കാതിരിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക. സഹനം എന്നത് സംഭവിച്ച വിപത്തിൽ, പരീക്ഷണത്തിൽ അതിനെ ഉൾക്കൊണ്ട് സഹിക്കാനും പൊറുക്കാനുമുള്ള സന്നദ്ധത ഉണ്ടാവുക. സ്ഥൈര്യം എന്ന് പറഞ്ഞാലോ പരീക്ഷണ ഘട്ടത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. യുദ്ധരംഗത്തൊക്കെ ആകുമ്പോൾ ഒന്നുകിൽ മരണം വരെ അല്ലെങ്കിൽ വിജയം വരെ ഒരേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക, ഇതാണ്. ഇവിടെ ഇസ്ബിറു പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആന്തരികമായിട്ട് നമ്മുടെ അകത്ത് തന്നെയുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ, ധൈര്യക്കുറവ്, വിശ്വാസം ദുർബലമാവുക, കാപട്യം കടന്നു വരിക, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അതിനാൽ ഇസ്ബിറു എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഉറച്ചു നിൽക്കണം സത്യത്തിന്റെ വഴിയിൽ. സമ്പത്തും അധികാരവും ആയുധവും ഇതൊന്നുമല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ ആന്തരികമായിട്ടുള്ള കരുത്താണ് നേടേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം ഇസ്ബിറു പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ കൂട്ടു, ആയുധങ്ങൾ സംഭരിക്കൂ എന്നൊക്കെ അല്ലേ പറയേണ്ടത്, അത് പറഞ്ഞില്ല. അടിസ്ഥാനപരമായി വിജയത്തിന്റെ മാർഗം എന്നും സബർ തന്നെയാണ് എന്നാണ്. രണ്ടാമത് പറയാണ് വസാബിറു, സ്വബറയുടെ കൽപ്പനക്രിയയാണ് ഇസ്ബിർ, സ്വാബറയുടെ കൽപ്പനക്രിയയാണ് സ്വാബിർ. സ്വാബിർ എന്ന് തന്നെയാണ്, റായിന് സുക്കൂനായിരിക്കും, സ്വാബിർ. അവിടെ ഉദ്ദേശിക്കുന്നത് ക്ഷമയിൽ മുന്നേറുക എന്നാണ് തഫ്സീറുകൾ കൊടുത്തിരിക്കുന്ന അർത്ഥം. ക്ഷമയിൽ മുന്നേറുക എന്ന് പറയുന്ന സ്വാബറ എന്ന് പറയുമ്പോൾ ഒന്നിച്ച് മത്സരിച്ച് മുന്നേറുക, പരസ്പരം പരിശ്രമിച്ച് മുന്നേറുക എന്നുള്ള ആശയമാണ്. നിങ്ങൾ ക്ഷമയിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ അവർ, പ്രതിയോഗികൾ നിങ്ങൾക്കെതിരില് രംഗത്ത് വന്ന് എല്ലാ സന്നാഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതിജീവിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം, പ്രതിയോഗികളെ മറികടന്ന് മുന്നോട്ട് പോകണം. അതുപോലെ നിങ്ങൾ പരസ്പരം ആവേശപൂർവം ഈ മാർഗത്തിൽ മുന്നേറണം, പരസ്പരം മത്സരിച്ച് സ്ഥൈര്യത്തിന്റെ, സഹനത്തിന്റെ വഴിയിൽ മുന്നേറണം. അതാണ് വസാബിറു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കൽപ്പന വറാബിത്തു എന്നാണ്, റബത്ത കെട്ടിയിടുക, ബന്ധിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. അതിർത്തി പ്രദേശത്ത് ശത്രുവെ പ്രതീക്ഷിച്ച് കുതിരയെ ഒരുക്കി കാവൽ നിൽക്കുന്ന കാവൽക്കാരിലെ ആ കാവൽ നിൽക്കലിനെ റിബാത്ത് എന്ന് പറയും. ആക്രമണം നേരിടാൻ വേണ്ടി സർവായുധ സജ്ജമായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സൈന്യം, അതൊരു റിബാത്താണ്. ഇതേപോലെ നമ്മൾ ആന്തരികമായിട്ട് റിബാത്തിൽ ഏർപ്പെടണം. അള്ളാഹുവിന്റെ വഴിയിൽ തന്നെ ഞാൻ എന്നെ ഉറപ്പിച്ച് നിർത്തി മരണം വരെയും മുന്നോട്ട് പോകും, അതൊരു റിബാത്താണ്. ജീവിതത്തിൽ കൃത്യമായ ദിനചര്യയും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകൽ, ഏത് സാഹചര്യത്തിലും ലോക്ക്ഡൌൺ ആയാലും എന്തായാലും അതിൽ ഒരു റിബാത്തുണ്ട്. പാതിരാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, അതുപോലെ അനുഷ്ഠാനങ്ങളിൽ മുന്നോട്ട് പോകുന്ന രീതി റിബാത്താണ്. ഒരേ ട്രാക്കിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. വറാബിത്തു, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, സന്നദ്ധ സേവകരായിട്ട് നിലകൊള്ളണം എന്ന് അർത്ഥം പറയാം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ സന്നദ്ധ സേവകരായി എപ്പോഴും ആ മാർഗത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ സത്യത്തിന്റെ വഴിയിൽ മുന്നേറേണ്ടത്. നാലാമതായിട്ട് പറയാണ് വത്തഖുല്ലാ, നിരന്തരം ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. ദൈവഭക്തി ഉണ്ടാവണം, ഭയമുണ്ടാവണം, അനുസരണം ഉണ്ടാവണം, നിരോധങ്ങളിൽ നിന്ന് അകലം പാലിക്കണം, പടച്ചോന്റെ വിധി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും. അവസാനത്തെ നാലാമതായി പറഞ്ഞ ഈ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. തഖ്‌വാ ബോധം ഉണ്ടെങ്കിലാണ് സബറും റിബാത്തും ഒക്കെ യഥാവിധി നിലനിർത്താൻ കഴിയുള്ളൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഒടുവിൽ അള്ളാഹു പ്രതീക്ഷ നൽകുകയാണ്. ലഅല്ലക്കും, നിങ്ങൾ ആകാൻ വേണ്ടിയാണ്, തുഫ്ലിഹൂൻ, വിജയം വരിക്കുന്നവർ ആകാൻ വേണ്ടിയാണ് ഈ നാല് മാർഗങ്ങൾ എടുത്തു പറയുന്നത്. ഈ നാലും ആന്തരികവും ആത്മീയവുമായ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ട്. ഭൗതിക സന്നാഹങ്ങളും അനിവാര്യമാകുന്ന ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അടിസ്ഥാനം ആന്തരികമായ കരുത്തു തന്നെയാണ് എന്ന് ഈ സൂക്തം നമ്മൾ പഠിപ്പിക്കുന്നു. ഈ പരീക്ഷണങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ കാലഘട്ടത്തിലും നാം പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഇത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇഹപര വിജയം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദുനിയാവിൽ ഉണ്ടല്ലോ, ഉഹദിന് ശേഷം പിന്നീട് വിജയത്തിലേക്കാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിലുപരി പരലോക വിജയമാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് നേടേണ്ടത് എന്ന വലിയ ഒരു സൂചന മുൻനിർത്തിക്കൊണ്ടാണ് സൂറ ആലെ ഇമ്രാൻ സമാപിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇസ്ബിറു, ആമനുസ്ബിറു ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങൾ ക്ഷമ പാലിക്കുവിൻ, വസാബിറു ക്ഷമയിൽ മുന്നേറുവിൻ, വറാബിത്തു സന്നദ്ധ സേവകരായിട്ട് നിലകൊള്ളുവിൻ, വത്തഖുല്ലാ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം വരിക്കുവാൻ വേണ്ടി. പടച്ച തമ്പുരാൻ ഈ മഹത്തായ സൂറയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് മണിക്കൂറുകൾ, നൂറിലേറെ എപ്പിസോഡുകൾ നമ്മൾ ഈ സൂറയോടൊപ്പം ചേർന്ന് നിന്ന് പല പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ത്യാഗസന്നദ്ധരായിട്ട് ഈ സൂറയുടെ പഠനം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അസ്സഹ്റാവാൻ ആണല്ലോ സൂറത്തുൽ ബഖറയും സൂറ ആലു ഇമ്രാനും, അല്ലെ? അതിമഹത്തരമായ രണ്ട് സൂറകളാണ് ഈ രണ്ട് സൂറകളും. ഈ സൂറകൾ പഠിച്ച് ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടിയിട്ട് പരലോകത്ത് വാദിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ എന്നെ പഠിച്ചവരാണ്, അതുകൊണ്ട് അവരെ നീ കൈവിടല്ലേ എന്ന നിലയ്ക്ക്. അതിൻ്റെ ഒരു കാരണം, ഈ രണ്ട് സൂറകൾ ഇസ്ലാമിലെ നിയമവിധികളും വിശ്വാസ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ്. അതിനാൽ കൂടുതലായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞു എന്നല്ല കരുതേണ്ടത്, ഈ സൂറയുടെ പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം ഈ ക്ലാസ്സുകളിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയും ധാരാളമായിട്ട് പഠിക്കാൻ ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പഠിച്ച തമ്പുരാൻ ആ നിലയില് ഈ സൂറയെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചവനെ, ഖുർആൻ പഠന വഴിയിലെ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും നീ വിജയിപ്പിക്കണം റബ്ബെ. പഠിച്ചവനെ, ഞങ്ങൾ പഠിച്ച സൂക്തങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പഠിച്ചവനെ, ഖുർആനിനെ ഞങ്ങൾക്ക് നീ അനുകൂല സാക്ഷ്യമാക്കണേ റബ്ബെ, പ്രതികൂല സാക്ഷ്യമാക്കി മാറ്റല്ല റബ്ബെ. പഠിച്ചവനെ, ഖുർആൻ പഠിക്കുന്നതോടുകൂടി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ ഇതുവരെ അറിവില്ലായ്മ കൊണ്ടായിരുന്നു എന്ന് സമാധാനിക്കാം. ഇനി അത് സാധ്യമല്ലല്ലോ. പഠിച്ചവനെ, പഠിച്ച വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ, കുടുംബത്തെ ചിട്ടപ്പെടുത്തുവാൻ, മക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഉത്ബോധിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരണേ റബ്ബേ. ഞങ്ങൾ പഠിച്ച ഉൾക്കൊണ്ട ഈ വചനങ്ങൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് നിരന്തരം തേടുകയാണ് റബ്ബേ. പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ. ദുനിയാവിലെ പരീക്ഷണങ്ങളെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ റബ്ബേ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കോവിഡ് ബാധിച്ച പലരും നമുക്ക് പരിചയമുള്ള നമ്മുടെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന പലരും രോഗാവസ്ഥയിലാണ് റബ്ബേ. അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ മാതാവ് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പലരും സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരുക്കം അനുഭവിക്കുന്ന സമയമാണ്. പെരുമ്പാവൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിരുന്നു. അവിടുത്തെ സംവിധാനങ്ങളും അതുപോലെ പ്ലൈവുഡ് സംബന്ധമായ ജോലികളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പടച്ചവൻ വലിയവനാണ്, അവൻ നമുക്ക് റിസ്ക് നൽകുവാൻ ഏറ്റവും കഴിവുള്ളവനാണ്. റബ്ബേ, ഹലാലായ ഉപജീവന മാർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് കോവിഡ് ബാധിച്ച് പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. മക്കൾക്ക് കോവിഡ് ബാധിച്ചതിനാൽ പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, പടച്ചവനെ എല്ലാവർക്കും ശിഫ നൽകണേ റബ്ബേ. ഒരു സഹോദരി ഗർഭിണിയാണ്, ഗർഭിണിയായിരിക്കെ കോവിഡ് ബാധിച്ച് പ്രയാസത്തിലാണ് റബ്ബേ. ആ കുടുംബത്തിന് ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ചേളന്നൂരിലെ അസീൻ കോയ സാഹിബ് ഹാർട്ട് അറ്റാക്ക് സംബന്ധമായ പ്രയാസത്തിലാണ് റബ്ബേ. അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കുറ്റ്യാടി ചാലക്കരയിലെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്നി കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായി. റബ്ബേ, അവർക്കും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ ബന്ധുമിത്രാദികൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. ലക്ഷദ്വീപിന്റെ വിഷയം നമ്മുടെയൊക്കെ മനസ്സിൽ കത്തി നിൽക്കുകയാണ്. അവിടെയുള്ള നിഷ്കളങ്കരായ സഹോദരങ്ങൾ പല നാടുകളിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും, എറണാകുളത്ത് നിന്നും, അതുപോലെ തന്നെ ദ്വീപിൽ നിന്നുമൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. റബ്ബേ, എല്ലാം സമാധാനപരമാക്കി കൊടുക്കണേ റബ്ബേ. ഭരണാധികാരികൾക്ക് വിവേകം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സന്തോഷപൂർവം ജീവിക്കുവാൻ, പിറന്ന മണ്ണിൽ ജീവിക്കുവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ദീനിന്റെ വഴിയിൽ ജീവിച്ച്, ദീനിന്റെ വഴിയിൽ തന്നെ മരണം വരിച്ച് സ്വർഗം പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന وجلاء صدورنا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.